ஓம் சாந்தி. 3/3/2024 அவ்யக்த பாப்தாதா. ரிவைஸ் கோர்ஸ் 11/11/1998. முரளியுடைய டைட்டிலான சேவனத்தோடொப்பம் தேகத்திலிருந்தும் விதேகி அவஸ்தையுடைய அனுபவம் வர்த்திப்பிக்கூ. இன்று பாப்தாதா 4 ഭാഗത്തുമുള്ള കുട്ടികളെ കണ്ട് ഹർഷിതമായിരിക്കുന്നു. കാരണം ബാബയ്ക്കറിയാം തന്റെ ഓരോ കുട്ടിയും ലാസ്റ്റ് പുരുഷാർത്ഥിയാണെങ്കിൽ പോലും വിശ്വത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. കാരണം ഭാഗ്യവിധാതാവായ ബാബയെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു, ഭാഗ്യവിധാതാവിന്റെ ഡയറക്റ്റ് കുട്ടിയായി മാറി. ഇങ്ങനെ ഒരു ഭാഗ്യം മുഴുവൻ കൽപ്പത്തിലും മറ്റൊരാത്മാവിനും ഇല്ല, ഇനി ഉണ്ടാവുകയുമില്ല. അതുപോലെ തന്നെ മുഴുവൻ വിശ്വത്തിലും ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവൻ അല്ലെങ്കിൽ ധനവാൻ മറ്റാരും ആകുകയുമില്ല. എത്ര വലിയ കോടീശ്വരനായാലും നിങ്ങൾ കുട്ടികളുടെ ഖജനാവുമായി തുലനം ചെയ്യുക സാധ്യമല്ല. കാരണം കുട്ടികളുടെ ഓരോ ചുവടിലും കോടികളുടെ സമ്പാദ്യമാണ്. ഓരോ ദിവസവും ദിവസം മുഴുവൻ ഒന്നോ രണ്ടോ ചുവടെങ്കിലും ബാബയുടെ ഓർമ്മയിൽ ഇരുന്നു, അല്ലെങ്കിൽ ചുവടുയർത്തി എങ്കിൽ ഓരോ ചുവടിലും കോടിയാണ്. എങ്കിൽ ഒരു ദിവസം എത്ര സമ്പാദ്യം ശേഖരിക്കും? ഒരു ദിവസം കോടികൾ സമ്പാദിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? അതിനാൽ ബാബ്ദാദ പറയുന്നു, ഭാഗ്യവാനെ കാണണമെങ്കിൽ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായ ആത്മാവിനെ കാണണമെങ്കിൽ ബാബയുടെ കുട്ടികളെ നോക്കൂ. നിങ്ങൾ കുട്ടികളുടെ കൈവശം ഒരു സ്ഥൂല ധനത്തിന്റെ ഖജനാവ് മാത്രമല്ല ഉള്ളത്. അവർ കേവലം ധനത്താൽ മാത്രമാണ് സമ്പന്നർ. എന്നാൽ നിങ്ങൾ കുട്ടികൾ ഏതെല്ലാം ഖജനാവുകളാൽ സമ്പന്നരാണ്? ഖജനാവുകളുടെ ലിസ്റ്റ് അറിയില്ലേ? ഈ സ്ഥൂലധനം അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ജ്ഞാന ഖജനാവ്, ശക്തികളുടെ ഖജനാവ്, സർവഗുണങ്ങളുടെയും ഖജനാവ്, സന്തോഷത്തിന്റെ ഖജനാവ്, കൂടാതെ സർവർക്കും സുഖശാന്തിയുടെ വഴി പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ആശീർവാദങ്ങളുടെ ഖജനാവും ലഭിക്കുന്നു. ഈ അവിനാശി ഖജനാവുകൾ പരമാത്മാ കുട്ടികളിലല്ലാതെ മറ്റാരിലും അവിനാശിയായി ഇല്ല. എങ്കിൽ ബാബ്ദാദയ്ക്ക് ഇങ്ങനെയുള്ള ഖജനാവുകളുടെ അധികാരി കുട്ടികളിൽ എത്ര ആത്മീയ അഹങ്കാരമുണ്ടായിരിക്കും? ബാബ്ദാദ കുട്ടികളിൽ ഇങ്ങനെ സമ്പന്നമായിരിക്കുന്നത് കണ്ട് സദാ ഈ ഗീതം പാടിക്കൊണ്ടിരിക്കുന്നു, ആഹാ കുട്ടികളെ ആഹാ. നിങ്ങൾക്കും സ്വയത്തിൽ ഇങ്ങനെയുള്ള ആത്മീയ അഹങ്കാരം, അതായത് ലഹരിയില്ലേ? കൈയടിച്ചുകൊള്ളൂ. ബ്രാക്കറ്റിൽ എല്ലാവരും കൈയടിച്ചു. രണ്ട് കൈകളെയും എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഒരു കൈകൊണ്ട് അടിക്കൂ. ഒരു കൈകൊണ്ട് അടിക്കാൻ അറിയില്ലേ? ബ്രാഹ്മണരുടെ എല്ലാം വേറിട്ട കാര്യമാണ്. ബ്രാഹ്മണർ ശാന്തി ഇഷ്ടപ്പെടുന്നു, അതിനാൽ കൈയടിയും ശാന്തമാണ് നല്ലത്. ലഹരി എല്ലാവരിലും സദാ ഉണ്ട്, ഇനി അങ്ങോട്ടും ഉണ്ടായിരിക്കും, നിശ്ചയിക്കപ്പെട്ടതാണ്. ബാബ്ദാദ സമയത്തിന്റെ പരിവർത്തനത്തിന്റെ തീവ്രഗതി കണ്ട് കുട്ടികളുടെ പുരുഷാർത്ഥത്തിന്റെ ഗതിയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ബാബ്ദാദ ഓരോ കുട്ടിയെയും സദാ ജീവൻമുക്ത സ്ഥിതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നു. ബാബയുടെ അടുക്കൽ വന്ന് മുക്തി ജീവൻമുക്തിയുടെ സമ്പത്തെടുക്കുക എന്നത് നിങ്ങൾക്കുള്ള മത്സരമാണ്. അപ്പോൾ നിങ്ങൾക്ക് മുക്തി അല്ലെങ്കിൽ ജീവൻ മുക്തിയുടെ അവകാശം കിട്ടിയല്ലോ അല്ലേ? അതോ കിട്ടിയില്ലേ? ബ്രാക്കറ്റിൽ കിട്ടി എന്ന് ഉത്തരം നൽകി. സത്യയുഗത്തിലോ അല്ലെങ്കിൽ മുക്തിധാമിലോ മുക്തി ജീവൻ മുക്തിയുടെ അനുഭവം ഉണ്ടാകുന്നില്ല. മുക്തി ജീവൻ മുക്തിയുടെ അനുഭവം ഇപ്പോൾ സംഗമയുഗത്തിൽ ചെയ്യണം. ജീവിച്ചിരിക്കെ സമയം സമീപത്തെത്തുമ്പോൾ പരിതസ്ഥിതികൾ, പ്രശ്നങ്ങൾ, വായുമണ്ഡലം എല്ലാം ഡബിൾ മലിനമാകുമ്പോൾ ഇവയുടെ പ്രഭാവങ്ങളിൽ നിന്നെല്ലാം മുക്തം ജീവിച്ചിരിക്കെ ഈ സർവ ഭിന്ന ഭിന്ന ബന്ധനങ്ങളിൽ നിന്നും മുക്തം. ഒരു സൂക്ഷ്മ ബന്ധനം പോലും ഉണ്ടാകരുത്. ഇങ്ങനെയുള്ള ജീവൻ മുക്തരായോ? അതോ അന്തിമത്തിൽ ആകുമോ? ഇപ്പോഴാകുമോ അതോ അന്തിമത്തിലോ? അന്തിമത്തിന് പകരം ഇപ്പോഴാകണം, അല്ലെങ്കിൽ ആയിത്തീർന്നു. ഇങ്ങനെ ആകുക തന്നെ വേണം എന്ന് മനസ്സിലാക്കുന്നവർ കൈ ഉയർത്തു. ബ്രാക്കറ്റിൽ എല്ലാവരും കൈ ഉയർത്തി. രണ്ടിനും ഒരുമിച്ച് കൈ ഉയർത്തി സമർത്ഥരാണ്. സാമർഥ്യം കാണിക്കൂ. എന്നാൽ ബാബ്ദാദ ഇപ്പോൾ സ്പഷ്ടമായി കേൾപ്പിക്കുന്നു, ദയവായി ശ്രദ്ധിക്കൂ. ബാബയ്ക്ക് ഓരോ ഓരോ ബ്രാഹ്മണ കുട്ടിയെയും ബന്ധനമുക്തരും ജീവൻ മുക്തരും ആക്കുക തന്നെ വേണം. ഏത് വിധിയിലൂടെ ആണെങ്കിലും മാറ്റുക തന്നെ വേണം. വിധികൾ എന്തെല്ലാമാണെന്ന് അറിയാമല്ലോ. ഇത്രയും സമർത്ഥരല്ലേ? അതിനാൽ നിങ്ങൾക്ക് ആയിത്തീരുക തന്നെ വേണം. ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആയിത്തീരുക തന്നെ വേണം. എങ്കിലെന്ത് ചെയ്യും? ബ്രാക്കറ്റിൽ കുട്ടികൾ ഇപ്പോൾ മുതൽ ആകും എന്ന് ഉത്തരം നൽകി. നിങ്ങളുടെ വായിൽ ഗുലാബ് ജാമുൻ. എല്ലാവരുടെയും വായിലും ഗുലാബ് ജാമുൻ വന്നില്ലേ? ഇപ്പോൾ ബന്ധനമുക്തമാകുന്നതിനുള്ള ഗുലാബ് ജാമുനാണിത്. ഗുലാബ് ജാമുൻ കഴിക്കൂ എന്നല്ല. ഹാളിലെ അലങ്കാരം വളരെ നന്നായിട്ടുണ്ട്. മുഴുവനും മാലകളാണ്. ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ മാലകളെ പോലെ കാണുന്നു. ഈ കസേരകളിൽ ഇരിക്കുന്നവരുടെയും മാല തയ്യാറായി. നന്നായിട്ടുണ്ട്. എന്തെങ്കിലും കാരണത്താൽ അകാരണത്താൽ ഇപ്പോൾ കസേര എടുത്തതുപോലെ അവസാന സമയം ബാബ്ദാദ ജീവൻ മുക്തിയുടെ സീറ്റിലിരിക്കൂ എന്ന് വിസിൽ മുഴക്കും. അപ്പോൾ ഇരിക്കുമോ അതോ ഇപ്പോഴേ കസേരയിൽ ഇരിക്കുന്നുവോ? അതിനർത്ഥം തറയിലിരിക്കുന്നവർക്ക് കസേര കിട്ടില്ല എന്നല്ല. ആദ്യം താങ്കൾ തറയിലിരിക്കുക. ഇത് തപസ്യയുടെ അടയാളമാണ്, ആരോഗ്യത്തിന്റെ അടയാളമാണ്. ആരോഗ്യവുമുണ്ട്, തപസ്സിലൂടെ ഖജനാവുകളുടെ സമ്പത്തുമുണ്ട്. എവിടെ ആരോഗ്യവും സമ്പത്തുമുണ്ടോ അവിടെ സന്തോഷവുമുണ്ട്. നല്ലതാണ്. ആരോഗ്യമുള്ളവരുമാണ് സമ്പന്നരുമാണ്. കുട്ടികൾക്ക് മൂന്ന് പ്രകാരത്തിലുള്ള സ്റ്റേജുകളുണ്ടെന്ന് ഇന്ന് ബാബ്ദാദ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തേത് പുരുഷാർത്ഥി. അതിൽ പുരുഷാർത്ഥികളുമുണ്ട്, തീവ്ര പുരുഷാർത്ഥികളുമുണ്ട്. രണ്ടാമത്തേത് പുരുഷാർത്ഥത്തിന്റെ പ്രാലബ്ധം, ജീവൻമുക്ത അവസ്ഥയുടെ സ്റ്റേജ് അനുഭവിക്കുന്നവർ. അവസാനത്തേത് സമ്പൂർണ സ്റ്റേജ്, ദേഹത്തിലിരുന്നും വിദേഹി അവസ്ഥയുടെ അനുഭവം ചെയ്യുന്നവർ. ഈ മൂന്ന് സ്റ്റേജും കണ്ടു. പുരുഷാർത്ഥത്തിന്റെ സ്റ്റേജാണ് കൂടുതൽ കണ്ടത്. ജീവൻ മുക്തമാകുന്നതാണ് പ്രാലബ്ധം. സെന്ററിൽ നിമിത്തമാകുന്നതോ നല്ല സ്പീക്കർ ആകുന്നതോ ഡ്രാമയനുസരിച്ച് വ്യത്യസ്തമായ വിശേഷമായ സേവനത്തിന് നിമിത്തമാകുന്നതോ അല്ല പ്രാലബ്ധം. അത് പ്രാലബ്ധമല്ല. കൂടുതൽ മുന്നോട്ടു പോകുന്നതിന്, സർവറിൽ നിന്നും ആശീർവാദം എടുക്കുന്നതിനുള്ള ലിഫ്റ്റാണ്. ജീവൻ മുക്തമാകുന്നതാണ് പ്രാലബ്ധം. യാതൊരു ബന്ധനവും ഉണ്ടാകില്ല. നിങ്ങൾ ഒരു ചിത്രം കാണിക്കാറില്ലേ? സാധാരണക്കാരനായ അജ്ഞാനി ആത്മാക്കളെ എത്ര കയറുകൾ കൊണ്ട് ബന്ധിച്ചതായിയാണ് കാണിക്കുന്നത്. അത് അജ്ഞാനി ആത്മാക്കൾക്കുള്ള ലോഹത്തിന്റെ ചങ്ങലയാണ്. വലിയ വലിയ ബന്ധനമാണ്. എന്നാൽ ജ്ഞാനി ആത്മാക്കളായ കുട്ടികളുടേത് വളരെ മഹനീയവും ആകർഷിക്കുകയും ചെയ്യുന്ന നൂലാണ്. ലോഹത്തിന്റെ ചങ്ങല ഇപ്പോഴില്ല. വളരെ മഹനീയവും രാജകീയവുമായതാണ്. വ്യക്തിത്വം അനുഭവം ചെയ്യുന്നതാണ്. എന്നാൽ ആ നൂല് കാണാൻ സാധിക്കില്ല. തന്റെ നന്മ പ്രകടിപ്പിക്കുന്നതാണ്. നന്മ ഇല്ല എങ്കിൽ പോലും നമ്മൾ വളരെ നല്ലവരാണെന്ന് തോന്നിപ്പിക്കും. നമ്മൾ വളരെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നും തോന്നിപ്പിക്കും. ബാപ്ദാദ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ജീവൻ ബന്ധനത്തിന്റെ നൂല് ഭൂരിഭാഗം പേരിലുമുണ്ട്. ഒന്നായിരിക്കാം, പകുതിയായിരിക്കാം. എന്നാൽ ജീവൻ മുക്തരായവർ വളരെ വളരെ കുറവാണ്. ബാപ്ദാദ കാണുന്നുണ്ടായിരുന്നു കണക്കനുസരിച്ച് രണ്ടാമത്തെ സ്റ്റേജാണ് ജീവൻ മുക്തി. ലാസ്റ്റ് സ്റ്റേജ് ദേഹത്തിൽ നിന്ന് വേറിട്ട വിദേഹി അവസ്ഥയാണ്. ആ സ്റ്റേജിനും ഇപ്പോൾ കേൾപ്പിച്ച സ്റ്റേജിനും വേണ്ടി വളരെ വളരെ ശ്രദ്ധിക്കണം. എല്ലാ കുട്ടികളും ചോദിക്കുന്നു, 1999 വന്നാൽ എന്ത് സംഭവിക്കും, എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എന്ത് ചെയ്യാതിരിക്കും എന്ന്. ബാപ്ദാദ പറയുന്നു, 99 ചക്രത്തെ വിടൂ. ഇപ്പോൾ വിദേഹി സ്ഥിതിയുടെ അനുഭവമാണ് വേണ്ടത്. ഏത് പരിതസ്ഥിതി വന്നുകൊണ്ടിരിക്കുന്നുവോ, ഏത് വരാനിരിക്കുന്നുവോ, അവയിലെല്ലാം വിദേഹി സ്ഥിതിയുടെ അഭ്യാസം വളരെയധികം ആവശ്യമാണ്. അതിനാൽ ബാക്കി എല്ലാ കാര്യങ്ങളും വിടൂ. ഇങ്ങനെ ഉണ്ടാകില്ലല്ലോ, അങ്ങനെ ഉണ്ടാകില്ലല്ലോ, എന്ത് സംഭവിക്കും എന്ന ചോദ്യം ഉപേക്ഷിക്കൂ. വിദേഹി അഭ്യാസം ചെയ്യുന്ന കുട്ടികളിൽ ഏത് പരിതസ്ഥിതിക്കും ഏത് പ്രശ്നങ്ങൾക്കും പ്രഭാവം ചെലുത്താൻ സാധിക്കില്ല. പ്രകൃതിയുടെ 5 തത്വങ്ങളും വളരെ നന്നായി ഇളക്കാൻ പരിശ്രമിച്ചു നോക്കും. എന്നാൽ വിദേഹി സ്ഥിതിയുടെ അഭ്യാസികളായ ആത്മാക്കൾ അചഞ്ചലരായി ബഹുമതികളോടെ പാസാകുന്നവരായിരിക്കും. എല്ലാ കാര്യങ്ങളിലും പാസാകുക മാത്രമല്ല, ബ്രഹ്മബാബയ്ക്ക് സമാനം പാസ് വിത്ത് ഓണർ ആകുന്നതിന്റെ ഉദാഹരണമായി മാറും. ബാപ്ദാദ സമയമനുസരിച്ച് സൂചന നൽകുന്നു, ഇനിയും തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങൾ ചിന്തിക്കുകയും പ്ലാനുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഉണ്ടാക്കൂ, ചിന്തിക്കൂ. എന്നാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് വേണ്ട. വിദേഹിയും സാക്ഷി സ്ഥിതിയിലിരുന്നും ചിന്തിക്കൂ. എന്നാൽ ചിന്തിച്ചു, പ്ലാനുകൾ ഉണ്ടാക്കി, സെക്കൻഡിൽ പ്ലെയിൻ സ്ഥിതി ഉണ്ടാക്കി പോകൂ. ഇപ്പോൾ സ്ഥിതിയുടെ ആവശ്യമാണ് ഉള്ളത്. ഈ വിദേഹി സ്ഥിതി വളരെ സഹജമായി പരിതസ്ഥിതികളെ മറികടക്കാൻ സഹായിക്കും. മേഘം വരികയും പോകുകയും ചെയ്യുന്നതുപോലെ വിദേഹി അചഞ്ചലരായി കളി കാണുന്നു. ഇപ്പോൾ ലാസ്റ്റ് സമയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്നാൽ ലാസ്റ്റ് സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കൂ. ബാപ്ദാദ 4 ഭാഗത്തുമുള്ള സേവന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ അക്ഷീണ സേവാധാരികൾക്കും ഹൃദയത്തിൽ നിന്നും ആശംസകളും നൽകുന്നു. വളരെ ഉണർവിലും ഉത്സാഹത്തിലും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മുന്നോട്ടു പോകുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കൂ. എന്നാൽ സേവനത്തിന്റെയും സ്ഥിതിയുടെയും ബാലൻസ് ഇടയ്ക്കല്പം ഇങ്ങോട്ട് ചായുന്നു, ഇടയ്ക്കങ്ങോട്ട് ചായുന്നു. സേവനം നന്നായി ചെയ്യൂ, ബാപ്ദാദ തടയുന്നില്ല. കൂടുതൽ കൂടുതൽ ചെയ്യൂ. എന്നാൽ സദാ സേവനത്തിന്റെയും സ്ഥിതിയുടെയും ബാലൻസ് വെച്ച് ചെയ്തുകൊണ്ടിരിക്കൂ. സ്ഥിതി ഉണ്ടാക്കുന്നതിൽ അല്പം പരിശ്രമിക്കുന്നുണ്ട്. സേവനം വളരെ സഹജമായി ചെയ്യുന്നു. അതിനാൽ സേവനത്തിന്റെ ബലം സ്ഥിതിയുടേതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു. ബാലൻസ് വയ്ക്കൂ. ബാപ്ദാദയുടെയും സേവനം ചെയ്യുന്ന സർവ ആത്മാക്കളുടെയും സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന ബ്രാഹ്മണ പരിവാരത്തിന്റെയും ആശീർവാദം നേടിക്കൊണ്ടിരിക്കൂ. ഈ ആശീർവാദങ്ങളുടെ സമ്പാദ്യം വളരെ ശേഖരിക്കൂ. ഇപ്പോഴുള്ള ആശീർവാദങ്ങളുടെ സമ്പാദ്യം കാരണം ദ്വാപരം മുതൽ നിങ്ങളുടെ ചിത്രങ്ങളിലൂടെ എല്ലാവർക്കും ആശീർവാദങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. അനേക ജന്മങ്ങളിൽ ആശീർവാദം നൽകണം. എന്നാൽ സമ്പാദിക്കൽ ഈ ഒരു ജന്മം മാത്രമാണ്. അതിനാൽ എന്തു ചെയ്യണം? സ്ഥിതി സദാ മുന്നിൽ വെച്ച് സേവനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കൂ. എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കരുത്. ബ്രാഹ്മണാത്മാക്കൾക്ക് നല്ലതായിരിക്കും, നല്ലത് തന്നെ ഉണ്ടാകണം. എന്നാൽ ബാലൻസ് വയ്ക്കുന്നവർക്ക് സദാ നല്ലതേ ഉണ്ടാകൂ. ബാലൻസ് കുറവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നല്ലത്, ഇടയ്ക്കല്പം കുറവ്. എന്ത് ചെയ്യണമെന്ന് കേട്ടില്ലേ? ചോദ്യചിഹ്നത്തോടെ ചിന്തിക്കുന്നതും ആശ്ചര്യത്തോടെ ചിന്തിക്കുന്നതും അവസാനിപ്പിക്കൂ. ഇങ്ങനെ സംഭവിക്കില്ലേ, അങ്ങനെ സംഭവിക്കില്ലേ, ഇത് സ്ഥിതി മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകും. മനസ്സിലായോ? ശരി, വിദേശി ഗ്രൂപ്പുകാർ എഴുന്നേൽക്കൂ. വിദേശത്തെ ഒരു വിശേഷത ബാപ്ദാദയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഏതാണ്? വിദേശത്ത് ഓരോ കോണിലും ബാബയ്ക്ക് സ്ഥാനമുണ്ടാക്കണം എന്നുള്ളതിൽ എല്ലാവർക്കും വളരെ ഉണർവും ഉത്സാഹവുമുണ്ട്, ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഈ വർഷം എത്ര സ്ഥാനമുണ്ടാക്കി? ബ്രാക്കറ്റിൽ 12 മുതൽ 15 വരെ. 4 ഭാഗത്തും സന്ദേശം ലഭിക്കണം എന്ന ഉണർവുണ്ട്. ഈ ലക്ഷ്യം വളരെ നല്ലതാണ്. എവിടെ പോകുമ്പോഴും അവിടെയെല്ലാം ആരെയെങ്കിലും നിമിത്തമാക്കുന്ന സേവനം ചെയ്യുന്നതിന്റെ ലക്ഷ്യം നല്ലതാണ്. ഇത് വിശേഷതയാണ്. ഓരോരുത്തരും എത്രത്തോളം കഴിയുന്നുവോ അത്രയും സ്വയത്തെ സേവനത്തിന് നിമിത്തമാക്കുന്നതിനുള്ള ഓഫർ ചെയ്യുന്നു, പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. ഓരോ വീടും ബാബയുടെ വീടാണ് എന്ന് ചിന്തിക്കുന്നു. ഈ ഉണർവും ഉത്സാഹവും വളരെ നല്ലതാണ്. അതിനാൽ ബാപ്ദാദ ഈ ഉണർവിനും ഉത്സാഹത്തിനും ഇനിയും കൂടുതൽ അഡ്വാൻസായി മുന്നോട്ടു പോകുന്നതിനും ആശീർവാദം നൽകുന്നു. ബാപ്ദാദ വിദേശി, അതായത് വിശ്വമംഗളത്തിന് നിമിത്തമായ കുട്ടികളോട് ഇങ്ങനെ പറയുന്നു. ഇപ്പോൾ വിദേശി കുട്ടികൾ സേവനത്തിലും വിദേഹി അവസ്ഥയിലും നമ്പർ 1 ആകുക തന്നെ വേണം. ആയിത്തീരേണ്ടേ? എപ്പോൾ? 99-ലോ അതോ 2000-ലോ? എപ്പോൾ എന്നല്ല, ഇപ്പോൾ. അവ്യക്ത ബാബയുടെ പാലനയുടെ പ്രത്യക്ഷ ഉദാഹരണമായി കാണപ്പെടണം. ഏതുപോലെ ബ്രഹ്മ ബാബ അവ്യക്തമായി വിദേഹി സ്ഥിതിയിലൂടെ കർമാതീതമായി, അതുപോലെ അവ്യക്ത ബ്രഹ്മാവിന്റെ പാലനയ്ക്ക് പാത്രമായവരാണ് നിങ്ങൾ. അതിനാൽ അവ്യക്ത പാലന ലഭിച്ചതിന് പകരം ബാബയ്ക്ക് വിദേഹിയായി കാണിക്കണം. സേവനത്തിന്റെയും സ്ഥിതിയുടെയും ബാലൻസിലൂടെ. ശരി, അംഗീകരിച്ചില്ലേ? ചെയ്യുക തന്നെ വേണം. ബാപ്ദാദ ഇങ്ങനെ ചിന്തിക്കുന്നില്ല, നോക്കാം ആലോചിക്കാം, അല്ല, ചെയ്യുക തന്നെ വേണം. നിങ്ങളുടെ ഭാഷയിൽ പറയൂ, ചെയ്യുക തന്നെ വേണം. ആരെല്ലാം ടിവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അവരും ഇങ്ങനെ പറയുന്നില്ലേ? ബാപ്ദാദ കാണുന്നുണ്ട്. ഭാരതത്തിലിരുന്ന് കാണുന്നവരായാലും വിദേശത്തിരുന്നായാലും ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ ചെയ്യും എന്ന് എല്ലാവർക്കും ഉണർവുണ്ട്. ഞങ്ങൾക്ക് ചെയ്യുക തന്നെ വേണം. മുൻകൂട്ടി ആശീർവാദം നൽകുന്നു. ശരി, ബ്രാക്കറ്റിൽ വിദേശത്ത് നിന്ന് ധാരാളം സഹോദരി സഹോദരന്മാർ ആദ്യമായി വന്നിട്ടുണ്ട്. റിട്രീറ്റിന് വന്നവർ ഗസ്റ്റായും ഇരിക്കുന്നുണ്ട്. വളരെ നല്ലത്. നമ്പർ വൺ ആകേണ്ടവരാണ്. വളരെ നല്ലത്. അതിഥിയായി വന്നു ബാബയുടെ അധികാരി കുട്ടികളായി. അധികാരികളായില്ലേ? അധികാരിയല്ലേ? വളരെ നല്ലത്. ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. ഹോസ്പിറ്റലിന്റെ ട്രസ്റ്റികളോട്, എല്ലാവരും ഡബിൾ ട്രസ്റ്റികളാണ്. ഒന്ന് പ്രവൃത്തിയിലിരുന്നും ട്രസ്റ്റി, രണ്ടാമത് ഹോസ്പിറ്റലിൽ ഇരുന്നും ട്രസ്റ്റി. ഹോസ്പിറ്റലിൽ ട്രസ്റ്റിയാണെങ്കിൽ ജീവിതത്തിലും ട്രസ്റ്റി. നല്ലത്. ഹോസ്പിറ്റൽ ആത്മാക്കളുടെ സേവനം ചെയ്യുന്നു, ശരീരത്തിന്റെ സേവനവും ചെയ്യുന്നു. അതിനാൽ ഡബിൾ സേവനം ചെയ്യുന്നത് കാരണം ആരാണോ നിമിത്തമായ ആത്മാക്കൾ, അവർക്ക് ഡബിൾ ആശീർവാദവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ നല്ല പ്ലാനുകൾ ഉണ്ടാക്കിയല്ലോ. സേവനത്തിനുള്ള അവസരം എടുക്കുന്നത് തന്നെയാണ് ചാൻസലർ ആകുന്നത്. ആ ചാൻസലർ അല്ല, ആത്മീയ യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ. ശരി, ഓസ്ട്രേലിയക്കാർ ഒളിമ്പിക്സ് ഗെയിം നടക്കുന്ന സമയത്ത് വലിയ പ്രോഗ്രാം നടത്താൻ പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പ്ലാൻ ബാബ്ദാദയെ കാണിക്കുന്നു. എവിടെയാണോ എല്ലാവർക്കും ഉണർവും ഉത്സാഹവും ഒരേ അഭിപ്രായവും ഉള്ളത്, അവിടെ സഫലത ഉണ്ടാക്കുക തന്നെ ചെയ്യും. നല്ലതാണ്, നന്നായി ചെയ്യൂ. വിദേശത്ത് പേര് പ്രസിദ്ധമാക്കൂ. വളരെ നല്ലത്. ബാക്കി എല്ലാവരും ഭാരതത്തിൽ നിന്ന് വന്നവരാണ്. ഭാരതത്തിൽ ഉള്ളവർക്ക് വിശേഷ ലഹരിയാണ്, കാരണം ബാബ്ദാദയുടെ അവതരണം ഭാരതത്തിലാണ്. അതോടൊപ്പം മിലനം ആഘോഷിക്കാൻ വരുന്നതും ഭാരതത്തിലാണ്. അപ്പോൾ ഡബിൾ ലഹരിയില്ലേ? ഭാരതം തന്നെയാണ് വിദേശത്ത് സന്ദേശം എത്തിച്ചതും. ഭാരതം വിദേശത്തും തന്റെ പരിവാരത്തെ കണ്ടെത്തി, ഒരു പരിവാരമാക്കി. അതിനാൽ പഴയവരും പുതിയവരുമായി ആരെല്ലാം വന്നിട്ടുണ്ടോ, ആരെല്ലാം വളരെ സ്നേഹത്തോടെയാണ് വന്നിരിക്കുന്നത്, ബാബ്ദാദ എല്ലാ കുട്ടികളുടെയും സ്നേഹവും നാല് ഭാഗത്തുമുള്ള സേവനത്തിനുമുള്ള സഹയോഗവും കണ്ട് സന്തോഷിക്കുന്നു. കുട്ടികളും സദാ സന്തുഷ്ടരാണ്. സന്തുഷ്ടരായി ഇരിക്കുന്നില്ലേ? ഒരിക്കലും സന്തോഷം കുറയ്ക്കരുത്. ഇത് ബാബയുടെ സ്പെഷ്യൽ ഖജനാവാണ്. അതിനാൽ ഒരിക്കലും സന്തോഷം കളയരുത്. സദാ സന്തോഷം. ശരി, നാല് ഭാഗത്തുമുള്ള സർവശ്രേഷ്ഠ ഭാഗ്യവാൻ, സർവശ്രേഷ്ഠ ഖജനാവുകളുടെയും അധികാരി, സദാ സേവനത്തിന്റെയും സ്ഥിതിയുടെയും ബാലൻസ് വയ്ക്കുന്ന ജ്ഞാനി ആത്മാക്കൾ, സർവശക്തി സമ്പന്ന ആത്മാക്കൾ, സദാ ബന്ധനമുക്തരും ജീവൻ മുക്തരുമായ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്തേയും. വരദാനം. പരമാത്മാകാര്യങ്ങളിൽ സഹയോഗിയായി എല്ലാവരുടെയും സഹയോഗം പ്രാപ്തമാക്കുന്ന സഫലതാ സ്വരൂപരായി ഭവിക്കട്ടെ. എവിടെ എല്ലാവർക്കും ഉണർവും ഉത്സാഹവുമുണ്ടോ, അവിടെ സഫലത സ്വയം സമീപം വന്ന് കഴുത്തിലെ മാലയായി മാറുന്നു. ഏതൊരു വിശാലമായ കാര്യങ്ങളിലും ഓരോരുത്തരുടെയും സഹയോഗത്തിന്റെ വിരലുകൾ ആവശ്യമുണ്ട്. സേവനത്തിന്റെ അവസരം എല്ലാവർക്കുമുണ്ട്. എനിക്ക് ചെയ്യാൻ സാധിക്കില്ല, സമയമില്ല എന്നിങ്ങനെ ആർക്കും ഒഴിവുകഴിവ് പറയാൻ സാധിക്കില്ല. നിന്നോ ഇരുന്നോ 10 മിനിറ്റെങ്കിലും സേവനം ചെയ്യൂ. ആരോഗ്യം ശരിയല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യൂ. മനസ്സുകൊണ്ട് സുഖചിന്തകൾ കൊണ്ട് സുഖമയ സ്ഥിതിയാൽ സുഖമയമായ ലോകം ഉണ്ടാകൂ. പരമാത്മാകാര്യങ്ങളിൽ സഹയോഗി ആവുകയാണെങ്കിൽ സർവരുടെയും സഹയോഗം ലഭിക്കും. സ്ലോഗൻ: പ്രകൃതി പതിയുടെ സീറ്റിൽ സെറ്റായിരുന്നാൽ പരിതസ്ഥിതികളിൽ അപ്സെറ്റ് ആവില്ല. ഓം ശാന്തി.